Many preachers speak much these days about the second coming of Christ and the last days.
അനേക പ്രാർത്ഥകീയര് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി സംസാരിക്കുന്നു. ഈ അവസാന ദിവസങ്ങളിലെ കർത്താവ് വരുന്നതിനെ പറ്റി.
I remember in my younger days, how when I was 20, I used to study these charts about the coming of the Lord, what all things would happen.
എന്റെ ചെറുപ്രായത്തിൽ ഏകദേശം 20 വയസ്സുള്ളപ്പോൾ കർത്താവ് കടന്നു വരുന്നതിനെ പറ്റിയുള്ളതായ ഈ ചാർട്ട് വരച്ചിരിക്കുന്നതായ കാര്യങ്ങൾ പഠിച്ചതിനെ പറ്റി ഞാൻ ഓർക്കുന്നു.
I studied these charts. I think when I was about 23 or so, I started taking Bible studies. Coming of the Lord.
ഈ ചാർട്ടൊക്കെയും പഠിച്ചിട്ട് എനിക്ക് ഏകദേശം 23 വയസ്സുള്ളപ്പോൾ ഇതിനെപ്പറ്റി ബൈബിൾ പഠനം നടത്തുന്ന വേലയിലേക്കും ഞാൻ കടന്നു പോകാനിടയായി തീർന്നു. ഞാൻ ആ സമയങ്ങളിൽ ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ നേവൽ ബേസിൽ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതായ ബൈബിൾ പഠന ക്ലാസുകൾ ഉണ്ടായിരുന്നു.
We had all these interesting studies about the trumpets and the seals and all in Revelation.
ആ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നതായ ട്രംപറ്റുകളുടെയും സീലുകളുടെയും ഒക്കെ ഇതുമായ പഠനവും ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിന്റെ എല്ലാം ചാർട്ടുകൾ വെച്ച് ഞങ്ങൾ പഠിക്കുമായിരുന്നു. അനേകരെ കടന്നു വരുമായിരുന്നു, കാരണം ഇത് വളരെ രസകരമായ ഉദ്യോഗജനകമായ പഠനമായിരുന്നു. എന്നാൽ അവരുടെ ആരുടെയും ജീവിതത്തിൽ അത് യാതൊരു മാറ്റവും വരുത്തിയില്ല. ആ ചാർട്ട് പഠിക്കുന്നതിന് മുൻപ് അവർ ചെയ്തിരുന്നതുപോലെ തന്നെ അവരുടെ ഭവനത്തിൽ അവർ യുദ്ധം ചെയ്യുന്നതായ വഴക്കുണ്ടാക്കുന്ന അനുഭവത്തിലായിരുന്നു.
And in their office and all other areas, they were not becoming Christ-like.
അവരുടെ ഓഫീസിലും അവരുടെ ജീവിതത്തിന്റെ മറ്റുള്ള മേഖലകളിലും ക്രിസ്തുതുല്യമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അവരുടെ ജീവിതത്തിൽ ഇടയായില്ല. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയതായ കാര്യങ്ങൾ ഇവയൊന്നും അല്ല എന്ന് എനിക്കപ്പോൾ ബോധ്യമായി. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ആഹാരം പോലെയാണ്.
And when we have food, there are certain major items and minor items.
നമുക്ക് നാം ആഹാരം കഴിക്കുമ്പോൾ അതിൽ വലുതായ വിഭവങ്ങളുമുണ്ട്, ചെറുതായ വിഭവങ്ങളുമുണ്ട്.
And we must distinguish what are the major items and what are the minor items.
അതിലെ വലിയ വിഭവങ്ങൾ ഏതാണെന്നും ചെറുത വിഭവങ്ങൾ ഏതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഉദാഹരണമായിട്ട് അതിൽ നാം ഉപയോഗിക്കുന്നതായ പിക്കിളോ പപ്പടമോ അതിലെ വലിയ വിഭവങ്ങളല്ല.
If you find a man filling his plate with pickle and papadam and little bit of rice, something is wrong.
തന്റെ ഊണുപാത്രത്തിൽ ഒരു മനുഷ്യൻ പപ്പടവും കൊണ്ട് പിക്കിളും കൊണ്ട് നിറയ്ക്കുകയും അല്പം മാത്രം ചോറ് അതിലുണ്ടെങ്കിൽ അതിലെന്തോ പ്രകൃതിവിരുദ്ധമായ കാര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ
കഴിയും.
ഇന്ന് അനേകരെ ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ആ വിധത്തിലാണ്.
I'm not against the pickle and papadam, but I say that must be kept in its proper place.
Pickle-num papadathinum njan edirella ennal adine aayirikkuna paadhanyathodu kooda adu edukkuvan kazhiyanam.
Just like we are careful to give our children a good diet that will help them to grow, not just eat chocolates and ice cream the whole day.
Adu nammude kunjungalkku oru balanced aayittulladaya oru diet aaharam nammal kodukkuvanayittu shramikkunnathu pole thanneyanu.
In the same way, in our study of the word of God, we must see that which is really going to help us in our soul.
നമ്മുടെ ബൈബിൾ പഠനത്തിലും യഥാർത്ഥമായി നമ്മെ സഹായിക്കാൻ പോകുന്ന എന്താണെന്ന് നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം.
First of all, why is the word of God given?
ഒന്നാമതായിട്ട് എന്തിനാണ് ദൈവത്തിന്റെ ഈ വചനം നമുക്ക് തന്നത്?
I want to tell you, it's not given to satisfy our curiosity about so many unknown things.
ഇത് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് അറിയാൻ മേലാത്ത അനേക കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ കൗതുകത്തോടുകൂടി അറിയുവാൻ വേണ്ടിയല്ല നമുക്ക് തന്നിരിക്കുന്നത്.
So many people study the Bible to find out various unimportant things which are not going to help their personal walk with God.
അനേകര് ദൈവത്തിന്റെ വചനം പഠിക്കുന്നത് അതിലെ ഒട്ടും പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് ദൈവത്തോടൊപ്പമുള്ളതായ നടപ്പിനെ ഒരു വിധത്തിനും സഹായിക്കുന്നതായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്.
When you study the scriptures or read the scriptures, you must see what is profitable for you.
ദൈവത്തിന്റെ വചനം വായിക്കുകയോ നാം പഠിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും പ്രയോജനകരമായത് ഏതെന്ന് നാം മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ ഒരു വാക്യം കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തിമൊഥെയൊസിന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിലെ 16-17 വാക്യങ്ങൾ.
Why God gave us the Bible.
ഈ വാക്യങ്ങളിൽ ദൈവം എന്തിനാണ് നമുക്ക് ദൈവത്തിന്റെ വചനം തന്നിരിക്കുന്നതെന്ന് നമ്മെ പഠിപ്പിക്കുന്നു.
All scripture is inspired by God.
എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ.
And what is it profitable for?
അത് മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനും പഠിപ്പിക്കേണ്ടതിനും
ഗുണീകരിക്കേണ്ടതിനും
ശാസനത്തിനും
for training in righteousness
ഉപദേശത്തിലെ അവനെ ഉപദേശത്തിന്റെ അഭ്യാസത്തിലേക്ക് അവനെ കൊണ്ടുവരേണ്ടതിനും
so that the man of God may be adequate equipped for every good work
ദൈവത്തിന്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്
so what is the ultimate goal
എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഉദ്ദേശം
the man of God can be perfect equipped to serve God
അവൻ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കേണ്ടതിനെ അവൻ തികഞ്ഞവനായി വരണം
the purpose of your reading the Bible is to make you more and more perfect in your life so that you can really serve God
ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾ വായിക്കുന്നതിന്റെ പിന്നിലുള്ളതായ ഉദ്ദേശം നിങ്ങളുടെ ജീവിതം കൂടുതൽ കൂടുതലായിട്ട് സൽപ്രവൃത്തികളായി ദൈവത്തിന് പ്രയോജനമുള്ളതായ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറണം നിങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് ക്രിസ്തു തുല്യരായിട്ട് മാറുകയും മറ്റുള്ളവരെ ക്രിസ്തു തുല്യമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യണം
സോ നൗ വെൻ ഐ തിങ്ക് അബൌട്ട് ദി സെക്കൻഡ് കമിംഗ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദി ലാസ്റ്റ് ഡേയ്സ്
ഇപ്പോൾ ഞാൻ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയും അവസാനത്തെ ദിവസങ്ങളെ പറ്റിയും നാം ചിന്തിക്കുമ്പോൾ ഞാൻ ഈ പറയുന്നതായ ചാർട്ടുകളിൽ വലിയ താല്പര്യം കാണിക്കാറില്ല നമ്മുടെ ബുദ്ധിപരമായ ആ അന്വേഷണങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുവാനേ അത് ഇടയാക്കിയുള്ളൂ
ഐ എം മോർ ഇൻട്രസ്റ്റഡ് ഇൻ God's people to be ready for the second coming of Christ that is more important
devathinte janathe devathinte randamathe varavinu vendi orukkunnathilana enikku kooduthalaya taathriyam ullathu
Jesus always said be alert be ready for the son of man will come when you don't expect him
yesu kartavu paranju ningal pratheekshikkathirikkunnaya samayathu avan varunnathu kondu ningal eppozhum orungi nirbhamayirikkan paranju
he never said study he said be ready
kartavu padikkuvanalle paranju ningal റെഡി ആയിരിക്കുവാനായിട്ടാണ് കർത്താവ് പറഞ്ഞത്
യു കൻ സ്റ്റഡി സർച്ച് എ ലോട്ട് അബൌട്ട് ദി സെക്കൻഡ് കമിംഗ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് നോട്ട് ബി റെഡി
കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി അനേക കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിയും എന്നാൽ കർത്താവിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയില്ല എങ്കിൽ എന്ത് പ്രയോജനം
ജീസസ് കംസ് അഗൈൻ ഹീ ഈസ് നോട്ട് ഗോയിംഗ് ടു ഗിവ് യു എ ക്വസ്റ്റ്യനെയർ അബൌട്ട് ഓൾ ദി തിങ്സ് ഇൻ ദിസ് ചാർട്ട്
യേശു കർത്താവ് കടന്നു വരുമ്പോൾ യേശു കർത്താവ് ഈ ചാർട്ടിൽ കാണുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചോദ്യാവലി നിങ്ങൾക്ക് തരികയില്ല
കർത്താവ്
വരുമ്പോൾ ചോദിക്കില്ല നിങ്ങൾക്ക് അന്തിക്രിസ്തുവിനെ അറിയാമോ അന്തിക്രിസ്തുവിന്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ ഈ കാവളത്തെയും സുനിലിനെയും ഒക്കെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കത്തില്ല കർത്താവ് നിങ്ങളോട് ചോദിക്കും നിന്റെ ജീവിതത്തിൽ നിന്ന് ഈ പാപത്തെ വിട്ടിട്ടുണ്ടോ എന്ന്
He's going to ask you whether you forgive other people.
കർത്താവ് ചോദിക്കും നീ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടുണ്ടോ എന്ന്.
He's going to ask you whether you love your brothers and sisters.
നിന്റെ സഹോദരി സഹോദരന്മാരെ നീ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും.
So concentrate on that.
അതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.
Now there's something that the Holy Spirit says is going to happen in the last days.
ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അവസാന ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഒന്ന് തിമൊഥെയൊസ് എഴുതിയ ലേഖനം നാലാം അധ്യായത്തിൽ നമുക്ക് എടുക്കാം ഒന്ന് തിമൊഥെയൊസ് നാലാം അധ്യായം ഒന്നാമത്തെ
വാക്യം
ഇവിടെ പറയുന്നു എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക്ക് പറയുന്നവരും കാബട്ടി താൻ വിശ്വാസം ത്യജിക്കുമെന്നും ആത്മാവ് തെളിവായിട്ട് പറയുന്നു വ്യാജ ആത്മാക്കളിലേക്ക് അവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് ഇടയായിത്തീരും
There are going to be lots of deceiving spirits in the world.
അതിന്റെ അർത്ഥം അവസാന സമയം ആവുമ്പോഴേക്കും വഞ്ചിക്കുന്നതായ അനേക ആത്മാക്കൾ ഈ ലോകത്തിലേക്ക്
പ്രവേശിക്കുമെന്നുള്ളതാണ്
ആരെയാണ് അവരെ വഞ്ചിക്കുവാനായിട്ട് പോകുന്നത്
the non christians but they are already deceived
avare akraisthavare alle avaru vanchikkan povunnathu kaaranam avaru ippol thanne vanchikkappettu kaniyirikkana
it says some will fall away from the faith
avade parayunu chilar vishwasathil ninnu veenu pogumenna aaranadu
believers
vishwasigala
so these spirits are going to come and try and deceive believers
ee vyaja aatmakale kadannu varunathu vishwasigale thettikkuvan vendiyana
And when it says the spirit explicitly says, what does it mean there?
ആത്മാവ് തെളിവായി പറയുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം?
See, the whole Bible is the message of the Holy Spirit.
ദൈവത്തിന്റെ ഈ വേദപുസ്തകം മുഴുവനും ദൈവത്തിന്റെ ദൂതാണ്.
Why does it say especially here that the Holy Spirit is saying this?
എന്തുകൊണ്ടാണ് ഇവിടെ ആത്മാവ് തെളിവായി പറയുന്നു എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത്?
That's like if you get a letter from your father and he underlines two three sentences. You know that's really important.
നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കത്തിൽ ലഭിക്കുന്നു എന്ന് കരുതുക, അതിലെ ചില വാക്യങ്ങൾ അദ്ദേഹം അടിവരയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പ്രാധാന്യമുള്ളതായ കാര്യമാണ്. This whole book is from God. ഈ മുഴുവനും ദൈവത്തിൽ നിന്ന് വന്നതാണ്.
Certain verses are underlined.
എന്നാൽ ചില വാക്യങ്ങൾ ദൈവം തന്നെ അടിക്കുറിപ്പിട്ട് അടിവരയിട്ട് നൽകിയിരിക്കുന്നു. ആത്മാവ് തെളിവായിട്ട് പറയുന്നു,
underlined.
അവിടെ അടിവരയിട്ടിരിക്കുന്നു.
One or two places Paul says it is a faithful saying.
ഒന്ന് രണ്ട് ഭാഗങ്ങളില് പൗലോസ് പറയുന്നു ഇത് വിശ്വാസത്തിന്റെ നിശ്ചയമാണെന്ന് അവിടെയും അടിവരയിട്ടിരിക്കുന്നു.
യേശു
കർത്താവ് പറയുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു.
Everything he said was from God, but those verses are underlined.
കർത്താവ് പറഞ്ഞതെല്ലാം ദൈവത്തിൽ നിന്നാണ്, എന്നാൽ ആ വാക്യങ്ങൾ അവിടെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു.
There are not many verses in the Bible that are underlined.
അങ്ങനെ അടിവരയിട്ടിരിക്കുന്ന അനേക വാക്യങ്ങൾ ദൈവവചനത്തിലില്ല.
Whenever you come across an underlined verse, pay very careful attention.
അങ്ങനെ അടിവരയിട്ടതായ വാക്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നിങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക.
Verily, verily, I say unto you.
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ അടിവരയിട്ടിരിക്കുന്നു.
അത്
വിശ്വാസത്തിന്റെ നിശ്ചയത്തോടുകൂടി പറയുന്നു എന്ന് പറയുമ്പോൾ അത് അടിവരയിട്ടിരിക്കുന്നു. ആത്മാവ് തെളിവായിട്ട് പറയുന്നു എന്ന് പറയുമ്പോൾ അടിവരയിട്ടിരിക്കുന്നു. എന്താണ് ഇവിടെ പറയുന്നത്?
There are going to be a lot of deceiving spirits in the last day.
അവസാന ദിവസങ്ങളിൽ അനേക വ്യാജ വഞ്ചക ആത്മാക്കൾ ഉണ്ടാകുമെന്ന് പറയുന്നു.
If we believe that we are living in the last days,
നാം അവസാന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ,
Jesus said that the last days will be like the days of Noah.
യേശു കർത്താവ് പറഞ്ഞു അവസാന കാലം നോഹയുടെ കാലം പോലെ ആയിത്തീരുമെന്ന്.
And if you read Genesis chapter 6, there were two particular sins that were very prevalent in the days of Noah.
ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ നോഹയുടെ കാലത്ത് പ്രധാനമായിരുന്നതായ രണ്ട് പാപങ്ങളെ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും.
He says the sons of God looked at the pretty women and fell into sin.
അവിടെ പറയുന്ന ദൈവപുത്രന്മാര് സുന്ദരിമാരായവരിൽ നോക്കുകയും പാപത്തിൽ വീണു പോവുകയും ചെയ്തു എന്നാണ്.
Sexual sin.
അത് ലൈംഗിക പാപത്തെ പറ്റി പറയുന്നു.
The second sin.
രണ്ടാമത്തെ പാപം. രണ്ടാമത്തെ പാവം അതിക്രമമായിരുന്നു, മറ്റുള്ളവരെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതായ പാവം.
Jesus also said the last days will be like the days of Lot.
യേശു കർത്താവ് പറഞ്ഞു അവസാന ദിവസങ്ങൾ ലോത്തിന്റെ ദിവസങ്ങൾ പോലെയാകുമെന്ന്.
In Sodom and Gomorrah, where Lot was, there were two sins that were very common.
സൊദോം ഗൊമോറയിൽ പ്രധാനമായിരുന്നത് രണ്ട് പാവങ്ങളാണ്, അവിടെയാണ് ലോത്തുണ്ടായിരുന്നത്.
One was sexual sin.
ഒന്ന് ലൈംഗികമായ പാവം.
Men with men, homosexuality.
പുരുഷൻ പുരുഷനോട് സ്വവർഗ പാപങ്ങള്.
The second was violence.
രണ്ടാമത്തേത് അതിക്രമത്തിന്റേത്.
Really hurtful.
മറ്റുള്ളവരെ ശക്തിയായി ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ.
A common thing about Noah's time and Lot's time is sex and violence. Sins related to sex and violence.
നോഹയുടെയും ലോത്തിന്റെയും കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രധാനമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ലൈംഗികമായ പാപവും അതിക്രമങ്ങളുടേതായ പാപവുമായിരുന്നു.
Now in the history of the world, these two sins have been very common throughout.
ലോക ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പാപങ്ങൾ മിക്കപ്പോഴും നമുക്ക് കാണുവാൻ കഴിയും.
But when Jesus said about Noah's and Lot's time, he said that they did it without being ashamed.
ആ കർത്താവ് നോഹയുടെയും ലോത്തിന്റെയും കാര്യത്തെ പറ്റി പറയുമ്പോൾ അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒട്ടും ലജ്ജിച്ചിരുന്നില്ല എന്ന് കർത്താവ് പറയുന്നു.
These sins have always been there in the world, but people have done it more secretly.
ഈ പാപങ്ങൾ എന്നും ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ മനുഷ്യർ അതൊക്കെ അന്ന് രഹസ്യമായിട്ട് ചെയ്തിരുന്നു.
Now the Lord is saying in the last days people are going to do it without any shame openly.
എന്നാൽ ദൈവം പറയുന്നു അവസാന ദിവസങ്ങളിൽ മനുഷ്യർ യാതൊരു ലജ്ജയും ഇല്ലാതെ പരസ്യമായിട്ട് ഇതൊക്കെയും ചെയ്യുന്നു.
That is what we are seeing in the world in the last 30-40 years.
കഴിഞ്ഞ 30-40 വർഷങ്ങളായിട്ട് ലോകത്തിൽ നാം കാണുന്നത് ഇതേ സംഭവങ്ങളാണ്.
Particular sin openly, unashamedly done now.
ഇങ്ങനെയുള്ളതായ പാപങ്ങൾ പരസ്യമായിട്ട് ലജ്ജിക്കാതെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
What used to be done secretly always is now done openly.
മുമ്പ് എപ്പോഴും അത് രഹസ്യമായിട്ട് ചെയ്തിരുന്നു, എന്നാൽ ഇപ്പോൾ അത് പരസ്യമായിട്ട് ചെയ്യുന്നു.
And it's on television, it's on videos, movies, particularly these two sins.
ഈ രണ്ട് പാപങ്ങളും ടെലിവിഷനിലും സിനിമയിലും വീഡിയോകളിലും നമുക്ക് കാണുവാൻ കഴിയും.
If you don't have sex and violence, it's not a good movie.
ലൈംഗികതയും അതിക്രമവും ഉള്ളതല്ലാത്തതായ ഒരു സിനിമകളും സിനിമയായിട്ടൊന്നും കണക്ക് കൂട്ടുന്നില്ല.
Okay, another thing the Holy Spirit says in the last days is there's going to be a lot of deceiving spirits among Christians.
അവസാന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് വിശ്വാസികളുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അനേക വഞ്ചക ആത്മാക്കൾ ഉണ്ടാകുമെന്നാണ്.
And it says in 2 Timothy 3,
രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഒന്നാമത്തെ വാക്യം,
in the last days difficult times will come,
അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക.
Because verse 5, many will hold to a form of godliness but deny its power.
അഞ്ചാമത്തെ വാക്യത്തിൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായി അനേകർ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു.
They will still be religious on the outside.
എന്നാൽ അവരുടെ പുറമെ അവരുടെ മതപരമായ ആ ഉടുപ്പ് അവർക്ക് ഉണ്ടായിരിക്കും.
They won't have the power of God inside.
എന്നാൽ അവരുടെ ഉള്ളില് ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരിക്കില്ല.
What power?
എന്ത് ശക്തി?
Now, today there are lots of people talking about power.
ഇന്ന് അനേകർ ശക്തിയെ പറ്റി സംസാരിക്കുന്നവരാണ്. അവര് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അതിലെ ശക്തിയെ പറ്റി പറയുന്നു.
But what very often they call power is just emotion.
അവര് പൂർണ്ണമായിട്ടും ശക്തി എന്ന് പറയുന്നത് വികാര പ്രകടനങ്ങളാണ്.
They just work up people's emotions in the meeting and call it power.
മീറ്റിംഗുകളിൽ ആൾക്കാരുടെ വികാരങ്ങളെ ഉണർത്തിയിട്ട് അത് ശക്തിയാണെന്ന് അവർ പറയുന്നു.
Next door to my house in Bangalore, there's a Buddhist prayer meeting that goes on every week.
എന്റെ ഭവനത്തിന്റെ അടുത്തുള്ളതായ ഒരു ബുദ്ധ ആരാധന കേന്ദ്രത്തിൽ എല്ലാ ആഴ്ചയും ആരാധന അവിടെ നടക്കുന്ന
ഹൗസ് where they have this meeting.
ഈ മീറ്റിംഗ് അവിടെ നടക്കുന്ന ഒരു ഭവനത്തിലാണ്. ഞാൻ അവരെ കേൾക്കുന്നുണ്ട്.
Keep on repeating some unintelligible words.
അവര് ബൗദ്ധികമല്ലാത്ത ചില വാക്കുകൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു മണിക്കൂറോളം അവർ വീണ്ടും 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 പറഞ്ഞുകൊണ്ട് ജൽപ്പനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന കാണുവാൻ കഴിയും.
If you pass by, you think it's a Pentecostal meeting. Actually, it's a Buddhist meeting.
നിങ്ങൾ അതിലെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കും ഇതൊരു പെന്തക്കോസ്റ്റ് മീറ്റിംഗ് ആണെന്ന്. എന്നാൽ അത് പെന്തക്കോസ്റ്റ് മീറ്റിംഗ് അല്ല, ഒരു ബുദ്ധ ആരാധനയാണ് അവിടെ നടക്കുന്നത്.
It's just a meaningless repetition.
അർത്ഥമില്ലാത്തതായ ജൽപ്പനങ്ങളാണ് അവിടെ നടക്കുന്നത്.
And working up people's emotions.
അവിടെ മനുഷ്യന്റെ വികാരങ്ങളെ ഉണർത്തിക്കുന്നതായ കാര്യങ്ങൾ.
People are working these days in an offices, factories with a lot of tension in their mind.
ഈ കാലത്ത് മനുഷ്യരെ ഓഫീസുകളിലും ഫാക്ടറികളിലും ജോലി ചെയ്യുന്നത് വളരെയധികം ഭാരത്തോടു കൂടിയാണ്.
Then they come to these meetings where they release their tension with this type of emotion.
ഈ മീറ്റിംഗുകളിലേക്ക് കടന്നു വരുമ്പോൾ അവർ തങ്ങളുടെ നിയന്ത്രണങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞ് ഇങ്ങനെയുള്ളതായ വികാര വിസ്ഫോടനങ്ങളിലൂടെ.
Some do it in the name of Buddha and some do it in the name of Jesus. The Holy Spirit is in neither place.
ചിലര് യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്നു, ചിലര് ബുദ്ധന്റെ നാമത്തിൽ ചെയ്യുന്നു. ഈ രണ്ട് സ്ഥലത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ല.
സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ.
ഇത് എല്ലാം മാനസികമായിട്ട് മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായ കാര്യങ്ങളാണ്.
ഇറ്റ് ലുക്സ് ലൈക് പവർ, ഇറ്റ്സ് നോട്ട് പവർ.
എന്നാൽ അത് ശക്തി പോലെ തോന്നും, എന്നാൽ അത് ശക്തിയല്ല.
ഹിയർ ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ഫോം ഓഫ് ഗോഡ്ലിനെസ്.
ഇവിടെ പറയുന്നത് ഭക്തിയുടെ വേഷം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു.
ആൻഡ് വാട്ട് ഇസ് ദ പവർ ദാറ്റ് ദേ ഡിനൈ?
അവരെന്ത് ശക്തിയാണ് അവരെ തേച്ചു കളയുന്നത്? ശ്രദ്ധയോടുകൂടെ ആ വാക്യം വായിക്കുക. എന്നോട് പറയുക, എന്താണ് അതിന്റെ ഉത്തരമെന്ന്?
അവര്
ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരാണ്. എന്താണ് അവര് തേച്ചു കളയുന്നത്? എന്തിന്റെ ശക്തിയാണ്?
It's power, means power of godliness. Is that what he's talking about?
അതിന്റെ ശക്തി, അതായത് ദൈവ അനുരൂപരായിരിക്കുന്നതിലെ ശക്തി. ഭക്തിയുടെ വേഷം അവർ ധരിക്കുന്നു, എന്നാൽ ഭക്തിയുടെ ശക്തി അവർക്കില്ലാതെയായി പോകുന്നു.
So what is the power that is going to be missing in Christians in the last days?
ക്രിസ്ത്യാനികൾക്ക് അവസാന സമയത്ത് ഇല്ലാതായിരിക്കുന്ന ശക്തി എന്താണ്?
Power of godliness.
ദൈവിക സ്വരൂപത്തിലേക്കുള്ളതായ ശക്തി.
ഓഫ് ക്രൈസ്റ്റ് ലൈഫ്.
ക്രിസ്തുതുല്യമായി ജീവിക്കുന്നതിലുള്ളതായ ശക്തി.
ദ പവർ ടു കൺട്രോൾ മൈ ടങ്.
എന്റെ നാവിനെ നിയന്ത്രിക്കുവാനുള്ളതായ ശക്തി.
ദ പവർ ടു കൺട്രോൾ മൈ ഐ.
എന്റെ കണ്ണിനെ നിയന്ത്രിക്കുവാനുള്ളതായ ശക്തി.
ദ പവർ ടു കൺട്രോൾ മൈ തോട്ട്സ് ദാറ്റ് ദേ ആർ നോട്ട് ഗുഡ്.
എന്റെ ചിന്താമണ്ഡലങ്ങളെ വൃത്തിഹീനമായ ചിന്തകളിൽ നിന്നും നിയന്ത്രിക്കുവാനുള്ളതായ ശക്തി.
ആംഗ്രി വേർഡ്.
കോപത്തോടുകൂടിയതായ വാക്കുകള്. മോഹത്തോടു കൂടിയുള്ളതായ നോട്ടം. ചീത്ത ചിന്തകള്. ഒരു മനുഷ്യന്റെ ഉണ്ടായിരിക്കാം. കോപത്തോടു കൂടിയ വാക്കുകള്. മോഹത്തോടു കൂടിയതായ നോട്ടം. ചീത്തയായ ചിന്തകൾ.
ഈ
ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് അവനൊരു ഉപദേശാവായിരിക്കാൻ കഴിയും.
Home of godliness.
ഭക്തിയുടെ രൂപം.
He can pray like an angel.
അവന് ഒരു ആത്മ ഒരു മാലാഭയെ പോലെ പ്രാർത്ഥിക്കുവാൻ കഴിയും.
Form is there.
അവന് ആ വേഷമുണ്ട്.
Power of godliness is not there.
എന്നാൽ ദൈവത്തിന്റെ ശക്തി അവനിലില്ല.
And Bible says the last days many people are going to be like this.
ദൈവത്തിന്റെ വചനം പറയുന്ന അവസാന ദിവസങ്ങളിൽ അനേകർ ഇങ്ങനെയായിരിക്കും.
But they will talk about power.
എന്നാൽ അവർ ശക്തിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും.
It will not be the power of godliness.
എന്നാൽ അത് ദൈവിക ശക്തി ആയിരിക്കില്ല.
Which teaches people how to control their tongues, how to control their eyes, how to control their thoughts.
അവരുടെ ചിന്തയെയും അവരുടെ നാവിനെയും അവരുടെ കണ്ണിനെയും നിയന്ത്രിക്കുവാനുള്ളതായ ശക്തി അതിനെ പറ്റിയല്ല പറയുന്നത്.
To be Christ-like.
ക്രിസ്തുതുല്യമായ ജീവിതത്തെ പറ്റിയല്ല പറയുന്നത്.
To be free from the love of money.
എങ്ങനെയാണ് പണത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ
കഴിയുന്നത്? ഇതിനെ
പറ്റി ഒന്നും അവർ പറയുകയില്ല. അവർ പറയും വികാര പ്രകടനത്തിന്റെ ശക്തി, എക്സൈറ്റ് ആകുന്നതിന്റെ ശക്തി, മാനസികമായ ടെക്നിക്കുകള്.
People who have tremendous soul power to hypnotize an audience and make them do what they want them to do.
അതിഭയങ്കരമായ ദൈവീക ശക്തിയോടുകൂടെ എല്ലാ ജനത്തെയും ഹിപ്നോട്ടൈസ് ചെയ്യാനായിട്ട് കഴിയുന്ന ശക്തി.
Hypnotize people so that if I want you to fall down, you fall down.
ജനത്തെ അവരെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഞാൻ അവർ വീഴുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ വീഴിക്കുന്നതായ വേലകൾ. ഇത് ശക്തിയല്ല, ഇത് വഞ്ചനയാണ്.
Power is power to become like Jesus.
ശക്തി എന്ന് പറയുന്നത് യേശുവിനെ പോലെ ആയിത്തീരുവാനുള്ളതായ ശക്തിയാണ്. ആ ശക്തിയാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന ശക്തി അതാണ്. യേശു കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുക.
Bold in our place of work.
നമ്മുടെ ജോലി സ്ഥലത്ത് യേശുവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുക.
Witness for Jesus by our life.
നമ്മുടെ ജീവിതം കൊണ്ട് യേശുവിന് സാക്ഷിയായി നിൽക്കുക.
Power to speak the truth.
സത്യം പറയുവാനുള്ളതായ ശക്തി.
Even if as a result I lose my job.
എന്റെ ജോലി നഷ്ടപ്പെടുമെന്നുള്ളതായ സാഹചര്യത്തിലും സത്യം പറയുവാനുള്ളതായ ശക്തി.
That's the power I want to equip God's people with.
ദൈവത്തിന്റെ ജനത്തിന് ഇന്ന് ആവശ്യമായിരിക്കുന്നതായ ശക്തി അതാണ്.
But instead of that,
എന്നാൽ അതിന് പകരം
all these deceitful spirits are going to go around deceiving people with a false type of power.
എന്നാൽ ഈ വഞ്ചക ആത്മാക്കളെ കടന്നുപോയി എല്ലാവരെയും വഞ്ചിക്കുന്നത് തെറ്റായതായ ഒരു ശക്തി പകർന്നു കൊടുത്തുകൊണ്ടാണ്.
Hypnotic psychological soul power.
മാനസികമായ ജനക്കൂട്ടത്തെ വഞ്ചിക്കുന്ന ഒരു മാനസിക ദൈഹിക ശക്തി കൊണ്ട്.
Which works only in the meeting.
ആ മീറ്റിംഗിൽ മാത്രമേ ആ ശക്തി പ്രവർത്തിക്കുകയുള്ളൂ.
Makes them do all types of things in the meeting, fall down, laugh and all types of things.
ആ മീറ്റിംഗുകളിലേക്ക് അവർ കടന്നു വരുമ്പോൾ അവർ ചിരിക്കുകയും അവർ ഉരുണ്ടു വീഴുകയും എല്ലാം ചെയ്യും.
But it doesn't give them power to live a Christ-like life in their office.
ക്രിസ്തുതുല്യമായ ഒരു ജീവിതം അവരുടെ ഓഫീസിൽ ജീവിക്കുവാനുള്ള ശക്തി അവർക്ക് ലഭിക്കുന്നില്ല.
It doesn't give them power to love their enemies.
ശത്രുവിനെ സ്നേഹിക്കുവാനായിട്ടുള്ളതായ ശക്തിയും അതിൽ നിന്ന് ലഭിക്കുന്നില്ല. അവരെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുവാനായിട്ടുള്ളതായ ശക്തിയും അതിൽ നിന്ന് ലഭിക്കുന്നില്ല. അതാണ് ദൈവിക സ്വഭാവത്തിലേക്കുള്ളതായ ശക്തി.
അവരോട്
ചിലർ കോപിക്കുമ്പോൾ അവരുടെ നാവിനെ സൂക്ഷിക്കുവാനുള്ളതായ ശക്തിയും അതിന് കിട്ടുന്നില്ല. വിശ്വാസ ഈ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളെയും പോഷന്മാരാക്കി മാറ്റുന്നു. ഒരു തെറ്റായ ശക്തി കൊണ്ട്.
The spirit says in the last days there will be a lot of things like that.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് പറയുന്നു അവസാന ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ഉണ്ടാകുമെന്ന്.
You know that Christians sometimes believe the newspapers more than they believe the Bible.
നിങ്ങൾക്കറിയാമോ ക്രിസ്ത്യാനികൾ മിക്കപ്പോഴും ചിലപ്പോഴൊക്കെയും വർത്തമാന പത്രങ്ങളെ ദൈവവചനത്തെക്കാൾ അധികമായിട്ട് വിശ്വസിക്കുന്നു. വളരെയധികം
സമയവും
നിങ്ങൾക്ക് ഞാനത് തെളിവാക്കി തരാം.
Supposing tomorrow in the newspapers you read a news like this.
നാളെ വരുന്നതായ വർത്തമാന പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ വായിക്കുന്നു എന്ന് കരുതുക.
The government has declared that thousands of counterfeit 100 rial notes are in circulation in Doha.
ന്യൂസ് പേപ്പറിൽ ഇവിടുത്തെ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു ഈ ദോഹയിൽ ആയിരക്കണക്കിന് 100 രൂപയുടെ വ്യാജമായ നോട്ടുകൾ പ്രചാരത്തിൽ ഇറങ്ങിയിരിക്കുന്നുവെന്ന്.
വെരി വെരി കെയർഫുൾ വെൻ യു ഗെറ്റ് 100 റിയാൽ നോട്ട്.
നിങ്ങളുടെ കരത്തിലേക്ക് ഒരു 100 റിയാലിന്റെ ഒരു നോട്ട് വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കും.
ഹീസ് ലുക്ക് ഫോർ ദീസ് മാർക്സ് ഇൻ ദി റിയൽ നോട്ട്.
യഥാർത്ഥ നോട്ടിലുള്ളതായ ഇന്ന ഇന്ന അടയാളങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയോടെ നോക്കണം.
You will become extremely careful from tomorrow. Every time you get 100 rupees.
എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ നോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവനായിരിക്കും. എന്തുകൊണ്ടാണ്?
Because the newspaper said so.
കാരണം വർത്തമാന പത്രം അങ്ങനെ പറഞ്ഞു.
But the Bible says there are going to be a lot of deceiving spirits among Christians. You say, oh, that's okay.
ദൈവത്തിന്റെ വചനം പറയുന്ന അവസാന കാലഘട്ടത്തിൽ വഞ്ചിക്കുന്ന അനേക ആത്മാക്കളുണ്ട് എന്ന് പറയുന്നത്, എന്നാൽ നിങ്ങൾ അത് നിസ്സാരമായിട്ട് എടുക്കുന്നു. നിങ്ങൾ ഏതാണ് കൂടുതൽ വിശ്വസിക്കുന്നത്? വർത്തമാന പത്രത്തെ. നിങ്ങൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണ്?
Money is very important.
കാരണം 100 റിയാൽ എന്ന് പറയുന്നത് പണമാണ്. പണം വളരെ പ്രാധാന്യമുള്ളതായ കാര്യമാണ്. ഇത് ആത്മാവിന്റെ കാര്യമാണ്, ഇതത്ര പ്രാധാന്യമുള്ളതായ കാര്യമല്ല.
In that you prove what is more valuable to you.
അതിൽ നിങ്ങൾ വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് എന്താണ് കൂടുതൽ പ്രാധാന്യമുള്ളതെന്നാണ്.
Many Christians prove by such an action that they are not bothered about spiritual loss, they are only bothered about
അതുകൊണ്ട് അനേക ക്രിസ്ത്യാനികളെ വ്യക്തമാക്കുന്നത് അവർക്ക് അവര് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആത്മീയ നിയമങ്ങളിലല്ല, പിന്നെയോ പണത്തിന്റേതായ കാര്യങ്ങളിലാണ് എന്നാണ്.
ഇവിടെ
ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
നിങ്ങൾ എന്നോട് ഉത്തരം പറയേണ്ട ആവശ്യമില്ല, അത് ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമായിരിക്കും. നിങ്ങൾ നിങ്ങൾക്കോട് തന്നെ അതിന്റെ ഉത്തരം പറയുക.
That you are much more concerned about spiritual loss than financial loss.
നിങ്ങൾ എത്ര പേർക്ക് വ്യക്തമായിട്ട് പറയുവാനായിട്ട് കഴിയും ആത്മീയമായ നിയമങ്ങൾ നിങ്ങൾക്ക് പണപരമായ നിയമങ്ങളെക്കാളും പ്രാധാന്യമുള്ളതാണെന്ന്? സത്യസന്ധതയോടെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ?
More worried about losing something in heaven than losing something on this earth.
ഈ സ്വർഗത്തിൽ ചിലത് നഷ്ടപ്പെടുന്നതിനേക്കാൾ അധികം നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഈ ഭൂമിയിൽ ചിലത് നഷ്ടപ്പെടുന്നതിനാണ്.
More worried about losing Christ likeness of character than losing some money.
നിങ്ങൾ ക്രിസ്തു തുല്യമല്ലാത്ത ഒരു ജീവിതം നഷ്ടപ്പെടുന്നതിലും അധികം ഭാരപ്പെടുന്നത് പണം നഷ്ടപ്പെട്ടു പോകുന്നതിലാണ്. അത് അങ്ങനെ തന്നെയാണ്.
Is it like that?
അത് അങ്ങനെയാണോ?
John chapter 10.
യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം.
Jesus said about Satan.
യേശു കർത്താവ് പിശാചിനെ പറ്റി ഇവിടെ പറയുന്നു.
Satan is a thief.
പിശാച ഒരു കള്ളനാണ്.
John chapter 10 verse 10.
യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം.
What is the thief come for?
എന്തിനാണ് കള്ളൻ കടന്നു വരുന്നത്?
Verse 10.
10-ാമത്തെ വാക്യം.
He comes to steal.
അവൻ മോഷ്ടിപ്പാനും.
He comes to kill.
അവൻ അറുപ്പാനും.
He comes to destroy.
മുടിപ്പാനും. അവൻ കടന്നു വരുന്നു.
Please remember that. Jesus said that.
യേശു കർത്താവ് പറഞ്ഞതായ കാര്യങ്ങൾ ഓർക്കുക.
അവൻ
മോഷ്ടിപ്പാൻ കടന്നു വരുന്നു. അവൻ അറുപ്പാൻ കടന്നു വരുന്നു.
ഡിസ്ട്രോയ്
മുടിപ്പാൻ കടന്നു വരുന്നു.
Giving Satan has come to steal your money.
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിശാച് കടന്നു നിങ്ങളുടെ പണം മോഷ്ടിക്കുവാനാണെന്ന്? ഒരിക്കലുമല്ല.
He may come to give you more money to drive you away from God.
നിങ്ങൾക്ക് കൂടുതൽ പണം തന്നെ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റി വിടുവാനായിട്ട് അവൻ കടന്നു വരും.
I know lots of people.
എനിക്ക് അനേക മനുഷ്യരെ അറിയാനായിട്ട്
കഴിയും.
അനേക വിശ്വാസികളെ അറിയാം.
Who were close to God when they were poor. Today they are backslidden because they got too much money.
അവരെ ദരിദ്രരായിരുന്നപ്പോൾ അവർ ദൈവത്തോട് വളരെ അടുപ്പമുള്ളവരായിരുന്നു. എന്നാൽ അവരിന്ന് ധനികരായപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് ഏറ്റവും അകന്നു പോയിരിക്കുന്നത് കാണാൻ കഴിയും.
I heard a story once about a businessman.
ഒരു ബിസിനസ്സുകാരനെ പറ്റിയുള്ളതായ ശബ്ദ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അവനൊരു നല്ല ക്രിസ്ത്യാനിയായിരുന്നു.
Very active in the church.
അവൻ സഭയിലെ വളരെ ഉത്സാഹമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അവന്റെ ബിസിനസ് കൂടുതൽ കൂടുതലായിട്ട് നന്നാകുവാനായിട്ട് തുടങ്ങി.
And like a lot of foolish people, he thinks God is prospering my business.
അനേക പോഷകരായ മനുഷ്യരെ പോലെ അവനും വിചാരിച്ചു ദൈവമാണ് എന്റെ ഈ ബിസിനസ് വളർത്തിക്കൊണ്ടുവരുന്നതെന്ന്.
God is prospering his business, then he should be more useful to God.
ദൈവമാണത് വളർത്തിക്കൊണ്ടുവരുന്നതെങ്കിൽ അവൻ ദൈവത്തിന് കൂടുതൽ പ്രയോജനമുള്ളവനായിട്ട് മാറുമായിരുന്നു.
But that's not what happened.
എന്നാൽ അതല്ല അവിടെ സംഭവിച്ചത്.
As his business became more prosperous, he had less time for God.
അവന്റെ ബിസിനസ് കൂടുതൽ കൂടുതൽ നന്നായി വന്നപ്പോൾ അവന് ദൈവത്തിന് വേണ്ടിയുള്ളതായ സമയം കുറഞ്ഞു കുറഞ്ഞു വന്നു.
Less time to read the Bible.
വചനം വായിക്കുവാനായിട്ടുള്ളതായ സമയം കുറഞ്ഞു.
Less time to pray.
പ്രാർത്ഥിക്കുവാനുള്ളതായ സമയം കുറഞ്ഞു.
Less time to visit and encourage other believers.
മറ്റുള്ള വിശ്വാസികളെ സന്ദർശിക്കുവാനും അവരെ ഉത്സാഹിപ്പിക്കുവാനുമുള്ളതായ സമയം കുറഞ്ഞു.
Gradually it became just the routine, one meeting in the church, quickly come and go away because business is there.
തുടർച്ചയായിട്ട് അതൊരു സഭയിലേക്ക് കടന്നു പോകാനും തിരിച്ചു വരുവാനും ഉള്ളതായ ഒരു ആവർത്തനം ചെയ്യുന്നതായ ഒരു കാര്യത്തിലേക്ക് അവസാനിച്ചു.
even the weekly meeting he could not come.
അത് അവസാനമായി കടന്നു വന്നപ്പോഴത്തേക്കും ആഴ്ചയിലൊരിക്കുള്ളതായ യോഗങ്ങളിലേക്ക് മോൻ കടന്നു വരാൻ വയ്യാതെയായി.
ബിസിനസ് വാസ് പ്രോസ്പെറിംഗ് ലൈക്ക് എനിതിങ്
കാരണം മോന്റെ ബിസിനസ് വളരെ നന്നായിട്ട് ഏറ്റവും മെച്ചമായിട്ട് വളർന്നുകൊണ്ടിരുന്നു.
Who do you think was doing that?
ആരാണ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത്? ദൈവമാണ് അത് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ദൈവത്തെ സേവിക്കുന്നതിനാൽ അവനെ അലക്കിക്കൊണ്ടുപോകുന്നത്? പിശാച് നിങ്ങളുടെ പണം മോഷ്ടിക്കുമോ? അവന്റെ പണം മോഷ്ടിക്കുമോ?
മോഷ്ടിച്ചോ?
പിശാച് അവന്റെ പണം മോഷ്ടിച്ചോ? ഒരിക്കലുമില്ല.
He gave him more.
അവന് കൂടുതലായിട്ട് കൊടുത്തു.
Why?
എന്തുകൊണ്ടാണ്?
Because he wanted to steal something more valuable.
ആ പണത്തെക്കാളും വിലയേറിയത് എന്തോ അവന് മോഷ്ടിക്കുവാനായിട്ടുണ്ട്.
He wanted to steal his devotion to God.
ദൈവത്തോടുള്ളതായ
ഒരു
പോഷനായ മനുഷ്യനെ പോലെ അവൻ പണമാണ് ദൈവത്തെക്കാളും വലുതെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ആ പണം സ്വീകരിച്ച് അവന്റെ ആത്മാവിനെ കൊടുത്തു.
അവനെ
തുടർച്ചയായി സന്ദർശിച്ചുകൊണ്ടിരുന്നതായ മൂത്ത സഹോദരൻ, സഭയിലെ മൂത്ത സഹോദരൻ, എന്നാ അവൻ പറഞ്ഞു ഞാൻ വരാം വരാം എന്ന് പറഞ്ഞു. എന്നാൽ അവൻ ഒരിക്കലും വന്നില്ല.
One day,
ഒരു ദിവസം,
he had three sons. His youngest son got bitten by a very poisonous snake.
അവന് മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു. അതിലെ ഇളയ കുഞ്ഞിനെ വളരെ വിഷമേറിയതായ ഒരു പാമ്പ് കടിക്കുവാനായിട്ടിടയായി. അവന് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഡോക്ടർ പറഞ്ഞു ഇനി യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല, ഈ കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ തവയിലെ മൂപ്പനെ വിളിച്ച് നീ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആ മൂപ്പൻ വളരെ ദൈവിക ജ്ഞാനമുള്ള മനുഷ്യനായിരുന്നു. അവൻ ആശുപത്രിയിലേക്ക് കടന്നു ചെന്നു. അവൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്.
He said, Lord, thank you for sending the snake.
അവൻ പറഞ്ഞു, കർത്താവേ, ഈ പാമ്പിനെ നീ അയച്ചതിന് വളരെ നന്ദി.
What I could not do in 6 months, this snake has gone in 1 second.
എനിക്ക് ആറുമാസമായിട്ട് ചെയ്യാൻ കഴിയാതിരുന്നത് ഈ പാമ്പ് ഒരു നിമിഷം കൊണ്ട് ചെയ്തു.
I tried to make these fellows think about you, but I did not succeed.
ഈ മനുഷ്യനെ നിന്നെ പറ്റി ചിന്തിക്കുവാനായിട്ട് ഞാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു, എന്നാൽ എന്നെ കൊണ്ട് സാധിച്ചില്ല.
I did not succeed in 6 months.
എന്നാൽ ഞാൻ ആറുമാസം ചെയ്യാൻ കഴിയാതിരുന്ന ആ കാര്യം.
One moment the snake has succeeded.
ഒരു നിമിഷം കൊണ്ട് ഈ പാമ്പ് ചെയ്തു.
Now Lord, please send 2 more snakes by the other 2 sons.
ദൈവമേ, ഈ രണ്ട് പാമ്പുകളെയും കൂടെ അയക്കണമേ ഇനിയുള്ളതായി രണ്ട് കുഞ്ഞുങ്ങളെ കടിക്കുവാനായിട്ട്.
2 big snakes by the father and mother.
മാതാവിനെയും പിതാവിനെയും കടിക്കുവാനായിട്ട് വേറെ വലിയ രണ്ട് പാമ്പുകളെയും കൂടെ. എന്നിട്ട് അവരെ സൗഖ്യമാക്കണമേ എന്ന്.
So that they will never forget about you for the rest of their life.
അവരുടെ ജീവിതത്തിലെ ഇനിയുള്ളതായ കാലം അവർ നിന്നെ ഒരിക്കലും മറക്കുകയില്ല.
The Bible says in the Old Testament that Israel turned to God in the wilderness when snakes bit them.
ദൈവത്തിന്റെ വചനം പറയുന്നു, ഇസ്രായേൽ മക്കളെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയത് അവരെ പാമ്പ് കടിച്ചപ്പോഴാണ്.
Do you have to wait for a snake to bite you before you turn to God?
നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുന്നതിന് മുൻപ് നിങ്ങളെ ഒരു പാമ്പ് കടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ?
Do you have to wait for some calamity to happen in your family before you slow down your pursuit of money and begin to think a little more about God?
നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിയേണ്ടതിന് ചില സാമ്പത്തികമായ പ്രശ്നങ്ങളും പരാജയങ്ങളും ഒക്കെയും കടന്നു വരേണ്ടത് ആവശ്യമാണ്.
When Jesus said the thief comes to steal, what does he come to steal?
യേശു കർത്താവ് കള്ളൻ മോഷ്ടിക്കുവാനായി കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ എന്ത് മോഷ്ടിക്കുവാനാണ് കടന്നു വരുന്നത്?
Money from you.
നിങ്ങളുടെ പണം മോഷ്ടിക്കുവാനല്ല അവൻ കടന്നു വരുന്നത്.
He steals your money, he's afraid, you may turn to God.
നിങ്ങളുടെ പണം മോഷ്ടിക്കുകയാണെങ്കിൽ അവന് ഭയമുണ്ട്, കാരണം നിങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞാലോ. അവൻ നിങ്ങളുടെ പണം മോഷ്ടിക്കത്തില്ല. അവൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് തരും.
അവനെ
ഇവിടെ പറയുന്നു, അവൻ അറുക്കും അല്ലെങ്കിൽ കൊല്ലുമെന്ന് പറയുന്നു. അവൻ എന്താണ് കൊല്ലുന്നത്? നിങ്ങളുടെ ശരീരത്തെ കൊല്ലുവാനായിട്ട് അവൻ
ആഗ്രഹിക്കുന്നില്ല.
പുകവലിയിലൂടെയോ മദ്യപാനത്തിലൂടെയോ നിങ്ങളുടെ ശരീരത്തെ ചിലപ്പോൾ അവൻ കൊല്ലുവാനായിട്ട്
ശ്രമിക്കും.
അവനെ നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഒരിക്കലും നിങ്ങളെ കൊല്ലുകയില്ല. നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം തരാം. ജോബിന്റെ കഥ നിങ്ങൾ എത്ര പേർക്കറിയാം?
ജോബ് ചാപ്റ്റർ 1.
ജോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തില്
we read that Satan told God.
അവിടെ നാം വായിക്കുന്നു, പിശാച് ദൈവത്തോട് പറഞ്ഞു,
ജോബ് ഈസ് സെർവിംഗ് യു ബിക്കോസ് യു ബ്ലെസ്ഡ് ഹിം ഇൻ സോ മെനി വേയ്സ്. ഇഫ് യു സ്റ്റോപ് ദി ബ്ലെസ്സിംഗ് യു സ്റ്റോപ് സെർവിംഗ് യു ആൾസോ.
ജോബ് നിന്നെ സേവിക്കുന്നത് നീ അവനെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ്. നീ അവനെ അനുഗ്രഹിക്കുന്നത് നിർത്തിയാൽ അവൻ നിന്നെ സേവിക്കുന്നത് നിർത്തും.
God said, no, you can test it. Test him if you want.
ദൈവം അവനോട് പറഞ്ഞു, അങ്ങനെയല്ല, നിനക്ക് വേണമെങ്കിൽ അവനെ പരീക്ഷിച്ചു നോക്കാം.
ജോബ് ചാപ്റ്റർ 1 we read.
ജോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു.
God said to Satan in Job 1 verse 12.
ഇയോബിന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നു,
ദൈവം
ദൈവം സാത്താനോട് പറഞ്ഞു, എവ്രിതിങ് ദാറ്റ് ഹി ഹാസ് ഈസ് ഇൻ യുവർ പവർ ബട്ട് ഡോണ്ട് ടച്ച് ഹിം. ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു.
What is everything that he has?
അവന് ഉള്ളത് എല്ലാം എന്താണ്?
His property, his animals.
അവന്റെ സമ്പത്തും അവന്റെ മൃഗ സമ്പത്തും എല്ലാം.
His children.
അവന്റെ കുഞ്ഞുങ്ങൾ.
His wife.
അവന്റെ ഭാര്യ.
God said to Satan, you can do anything to all of them.
ദൈവം അവനോട് പറഞ്ഞു, നിനക്ക് അതിനോടൊക്കെയും എന്തെങ്കിലും ചെയ്യാൻ കഴിയും.
Don't touch him.
എന്നാൽ അവനെ ടച്ച് അവനെ തൊടരുത്.
You know what Satan did?
എന്നാൽ സാത്താൻ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ?
He went and destroyed all of Job's 14 oxen and donkeys.
14-ാമത്തെ വാക്യത്തിൽ പറയുന്ന അവൻ കടന്നുപോയി അവന്റെ കാളകളെയും കഴുതകളെയും എല്ലാം അവൻ നശിപ്പിച്ചു.
And then he went and destroyed verse 16 all his sheep.
14-ാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ കടന്നുപോയി അവന്റെ ആടുകളെ എല്ലാം നശിപ്പിച്ചു.
And verse 17 he killed all his camels.
17-ാമത്തെ വാക്യത്തിൽ പറയുന്നു അവന്റെ ഒട്ടകങ്ങളെ എല്ലാം അവൻ കൊന്നുകളഞ്ഞു.
And then verse 18 he killed all his sons and daughters.
18-ാമത്തെ വാക്യത്തിൽ പറയുന്ന അവന്റെ 10 മക്കളെയും 7 പുത്രന്മാരെയും 3 പുത്രിമാരെയും അവൻ കൊന്നു എന്ന.
ആരാണ്
ബാക്കി ഉണ്ടായിരുന്നത്? അവന്റെ ഭാര്യ ബാക്കി ഉണ്ടായിരുന്നു. ദൈവം എന്തുകൊണ്ടാണ് അവന്റെ പിശാച് എന്തുകൊണ്ടാണ് അവന്റെ ഭാര്യയെ കൊല്ലാതിരുന്നത്?
He wanted to use her, right?
അവളെ ഉപയോഗിക്കേണ്ടതായ ആവശ്യമാണ് ഉണ്ടായിരുന്നു.
He said, this lady is much more useful to me alive than dead.
ഈ ഭാര്യ ഈ സ്ത്രീയ മരിച്ചിരിക്കുന്നതിലും എനിക്ക് പ്രയോജനമുള്ളത് ജീവിച്ചിരിക്കുന്നതാണ്.
If I keep her alive, she can keep on needling and nagging and nagging and nagging her husband. That will really accomplish my purpose.
അവളെ ജീവിച്ചിരിക്കുവാനായിട്ട് ഞാൻ അനുവദിച്ചാൽ അവളെപ്പോഴും അവളുടെ ഭർത്താവിനെ ഇങ്ങനെ സൂചിമുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്ന് എനിക്ക് പ്രയോജനം ഉണ്ടാക്കാൻ കഴിയും.
So why should Satan kill such a person?
എന്തുകൊണ്ട് പിശാച് അങ്ങനെയുള്ളതായ ആൾക്കാരെ കൊല്ലണം?
You think the devil wants to kill a wife who's always nagging her husband? He's very happy with her.
ഭർത്താവിനെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയെ കൊല്ലുവാനായിട്ട് പിശാചിന് ആഗ്രഹമുണ്ടോ? അവൻ അവളെ പറ്റി എപ്പോഴും അവൻ
സന്തോഷമുള്ളവളാണ്.
എല്ലാ ഭവനത്തിലൂടെയും കടന്നുപോയി മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ കൊല്ലുവാനായിട്ട് പിശാച് ശ്രമിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
She's a co-worker with Satan. Why should he kill her?
അവള് പിശാചിനോട് കൂടെ ജോലി ചെയ്യുകയും അവനെ ഏറ്റവും അധികം സഹായിക്കുകയും ചെയ്യുന്നവനാണ്. അവളെ എന്തുകൊണ്ട് അവൻ കൊല്ലണം?
Satan doesn't kill people's bodies.
പിശാച് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തെ കൊല്ലുന്നില്ല.
He may try to kill a whole-hearted servant of God.
ദൈവത്തിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ വേല ചെയ്യുന്ന ഒരു ദാസനെ കൊല്ലുവാനായിട്ട് അവൻ ശ്രമിക്കും.
He won't be able to touch him.
എന്നാൽ അവനെ തൊടുവാനാണ് അവന് കഴിയത്തില്ല. ദൈവം പറഞ്ഞു, നിനക്ക് യോബിനെ കൊല്ലുവാനായിട്ട് കഴിയത്തില്ല, അവനെ തൊടരുത്.
But the others who are serving him like Job's wife, he keeps them alive.
Job's wife pole avane sevikkina ellavareyum avan kaathu sooshikkunnu.
I want to ask you, is the devil happy that you're alive?
Njan ningalodu chodikkuvanayittu aagrahikkunnu, ningal jeevichirikkunnathile vishwasam santoshamundo?
Because you are one who's troubling other people all the time.
Karana mattullavare upadravikkunathaya oru vyaktiyaano nee.
Gossiping about others.
Mattullavare patti പഴികളും പഴിയും ദൂഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണോ നീ?
He has killed you, but not your body.
അവൻ നിന്നെ കൊന്നു കളഞ്ഞു, എന്നാൽ നിന്റെ ശരീരത്തെ അവൻ കൊന്നിട്ടില്ല.
He has killed your soul.
നിന്റെ ആത്മാവിനെ അവൻ കൊന്നു കളഞ്ഞു.
So when it says the devil steals, he doesn't steal money.
ഇവിടെ പിശാച് മോഷ്ടിക്കും എന്ന് പറയുമ്പോൾ അവൻ പണത്തെ അല്ല
മോഷ്ടിക്കുന്നത്.
അവൻ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ അല്ല അവൻ
കൊല്ലുന്നത്.
പിന്നെ അവിടെ പറയുന്നു അവൻ മുടിക്കുന്നു.
What is he destroying?
അവൻ എന്താണ് മുടിച്ചു കളയുന്നത്?
He's not so interested in destroying your property because that may drive you to God.
ആ നിങ്ങളുടെ ആദായങ്ങളെ നിങ്ങളുടെ വസ്തുവകകളെ നശിപ്പിക്കുന്നതിൽ അവൻ വലിയ താല്പര്യമില്ല.
He wants to destroy your fellowship with God.
അവന് നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹമുള്ളത് നിങ്ങളും ദൈവമായിട്ടുള്ളതായ കൂട്ടായ്മയാണ്.
He wants to destroy your happy relationship with your wife and with the other brothers and sisters in the church.
നിങ്ങളുടെ ഭാര്യയോടുള്ളതായ ആ നല്ല ബന്ധവും നിന്റെ സഭയിലുള്ളതായ സഹോദരങ്ങളോടുള്ളതായ ആ നല്ല ബന്ധവും അവൻ
നശിപ്പിക്കുവാനായിട്ട്.
എന്നാൽ നിങ്ങളൊരു മതഭക്തനായിട്ട് മീറ്റിംഗുകളിലേക്ക് കടന്നു പോകുവാനും പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും എല്ലാം അവൻ ആഗ്രഹിക്കുന്നു.
That's how he deceives Christians.
അങ്ങനെയാണ് അവൻ ക്രിസ്ത്യാനികളെ വഞ്ചിക്കുന്നത്.
He deceives Christians by making them go to meetings and sing songs and shout hallelujah, but their lives are all drifted away from God.
അവൻ ക്രിസ്ത്യാനികളെ വഞ്ചിക്കുന്ന ഒരു മീറ്റിംഗുകളിലേക്ക് കടന്നു പോകുവാനും അല്ലേലൂയ പറയുവാനും സ്തുതിക്കുവാനും എന്നാൽ അവരുടെ ഹൃദയത്തിലുള്ളതായ ദൈവിക അനുഭവം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്.
He gives them experiences of power which are only emotional psychological experiences in a meeting.
ശക്തിയുടെ ചില വികാര പ്രകടനങ്ങളും ചില തോന്നലുകളും ഒക്കെയും കൊടുത്തുകൊണ്ട് അവരെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു.
I want to say to all of you,
ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു,
whatever experience of power any pastor says he can give you,
ഏതെല്ലാം പാസ്റ്റർ ഏതെല്ലാം ശക്തിയുടെ ഭാഗങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരാമെന്ന് പറഞ്ഞാലും,
whatever tongue you may speak in,
എന്തെല്ലാം ഭാഷകളിൽ നിങ്ങൾ സംസാരിച്ചാലും,
if you cannot control your mother tongue, that's not the Holy Spirit.
നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മനാവുള്ള നാവിനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല.
You haven't learned how to speak properly to your wife or husband, you have not filled with the Holy Spirit. Let me tell you that.
നിന്റെ ഭാര്യയോടോ നിന്റെ ഭർത്താവിനോടോ എങ്ങനെ സംസാരിക്കണമെന്ന് നിനക്കറിയാൻ മേലായെങ്കിൽ നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടില്ല. ഞാൻ വ്യക്തമായി നിങ്ങൾ പറയട്ടെ, മീറ്റിംഗിലേക്ക് കടന്നു വരുമ്പോൾ നീ എത്ര ശബ്ദമുണ്ടാക്കിയാലും എത്ര ഉച്ചത്തിൽ നീ ഹല്ലേലൂയ പറഞ്ഞാലും,
whatever emotion you may go through or fall down or anything, it makes no difference.
എന്തെല്ലാം വികാര വിചാരങ്ങളിലൂടെ നീ കടന്നു പോയാലും എന്തെല്ലാം ശക്തി നിന്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടാലും നീ ഉരുണ്ടു വീണാലും,
if you don't have the power of godliness,
ദൈവിക സ്വഭാവത്തിന്റെ ശക്തി നിന്നില്ലായെങ്കിൽ, നിന്റെ നാവിനെ സൂക്ഷിക്കുവാനുള്ളതായ, നിന്റെ കണ്ണിനെ സൂക്ഷിക്കുവാനുള്ളതായ, നിന്റെ ചിന്തയെ സൂക്ഷിക്കുവാനുള്ളതായ,
I'm sorry, these deceitful spirits have deceived you 100%.
ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വഞ്ചക ആത്മാവ് നിന്നെ 100% വഞ്ചിച്ചു വെച്ചിരിക്കുന്നു.
You got a form of godliness.
ഭക്തിയുടെ ഒരു വേഷം നിനക്കുണ്ട്.
Because you pray.
കാരണം നീ പ്രാർത്ഥിക്കുന്നു, നീ അഭ്യസിക്കുന്നു, നീ പാടുന്നു.
Real power of godliness you don't have.
ദൈവത്തിന്റെ യഥാർത്ഥമായ ശക്തി നിന്നിലില്ല.
Because of the deceiving spirits.
അത് ഈ വഞ്ചക ആത്മാക്കളിലൂടെയാണ്.
The devil has stolen something from you and you don't know it.
പിശാച് നിന്നിൽ നിന്ന് ചിലത് മോഷ്ടിച്ചു കൊണ്ടുപോയി നീ അറിയുന്നില്ല.
He has killed something in you and you don't know it.
പിശാച് നിന്നിൽ നിന്ന് ചിലത് കൊന്നു കളഞ്ഞു നീ അത് അറിയുന്നില്ല.
He has destroyed something in you and you don't know it.
നിന്നിൽ നിന്ന് ചിലത് അവൻ മുടിച്ചു കളഞ്ഞു അതും നീ അറിയുന്നില്ല.
I want you to wake up.
നിങ്ങളെ ഉണരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
Show you another verse in 2 Thessalonians chapter 2.
2 തെസ്സലോനിക്കർ 2 അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
2 തെസ്സലോനിക്കർ chapter 2, it says again about the last days.
2 തെസ്സലോനിക്കരെ 2 അധ്യായത്തിലെ ഇങ്ങനെ പറയുന്നു, അവസാന ദിവസങ്ങളിൽ.
Talking about verse 1 about the coming of our Lord Jesus Christ.
2 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവിന്റെ പ്രത്യക്ഷതയെ പറ്റി അവിടെ പറയുന്നു.
And it says what all will happen just before he comes.
യേശു കർത്താവ് വരുന്നതിന് മുൻപ് എന്തൊക്കെയും സംഭവിക്കുമെന്ന് അവിടെ പറയുന്നു.
Verse 3, don't let anyone deceive you, because first of all apostasy, which means of falling away from the faith, will come first.
മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്ന ആരും ഏതുവിധേനയും നിങ്ങളെ വഞ്ചിക്കരുത് ചതിക്കരുത്, ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കണം.
First of all, before Jesus comes, there's going to be a great number of believers falling away from the faith.
യേശു കർത്താവ് കടന്നു വരുന്നതിന് മുൻപ് സംഭവിക്കാവുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം അനേക വിശ്വാസികൾ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുന്നതാണ്.
There is a faith that leads us to be Christ-like and godly.
ക്രിസ്തുതുല്യമായ ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നതായ ഒരു വിശ്വാസമുണ്ട്.
People are going to fall away from that.
ആ വിശ്വാസത്തിൽ നിന്ന് അനേകർ വീണു പോകും.
Emotionalism, excitement and psychological tricks.
അതിൽ നിന്നും മനുഷ്യന് വികാര പ്രകടനങ്ങളിലേക്കും വികാര വായ്പകളിലേക്കും മാനസികമായ ആ ടെക്നിക്കുകളിലേക്കും വീണു പോകാനിടയാകും.
ഫോൾസ് ഡ്രീംസ് ആൻഡ് വിഷൻസ്,
തെറ്റായിട്ടുള്ളതായ സ്വപ്നങ്ങളിലേക്കും ദർശനങ്ങളിലേക്കും വീണു പോകും.
ജസ്റ്റിഫൈങ് ഓൾ ടൈപ്സ് ഓഫ് സൂപ്പർനാച്ചുറൽ എക്സ്പീരിയൻസസ്,
അമാനുഷികമായ അനേക കാര്യങ്ങളെ പറ്റി സാക്ഷി പറയുന്ന അനുഭവത്തിലേക്ക് കടന്നു പോകും.
യു നോ ദീസ് പീപ്പിൾ ഹു ടേക്ക് കൊക്കെയ്ൻ ആൻഡ് മറിവാന ആൻഡ് ഓൾ ദീസ് ഡ്രഗ്സ്, ദേ ഓൾസോ ഹാവ് സം supernatural visions and lights and experiences.
മരിവാനായി മറ്റ് ഡ്രഗ്സും ഒക്കെയും കഴിക്കുന്നതായ മനുഷ്യർക്ക് അവർക്ക് അമാനുഷികമായ പല ദർശനങ്ങളും ഒക്കെയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്.
They can also testify about some supernatural experience they had.
അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കഴിവുകളെ പറ്റിയും അവർക്ക് സാക്ഷീകരിക്കുവാനായിട്ട് കഴിയും. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പിശാചിൽ നിന്നാണ്.
It's the human soul being stirred up by these drugs that destroy the body.
മനുഷ്യന്റെ ദേഹിയെ ഈ ഡ്രഗ്സ് ഉത്തേജിപ്പിക്കുന്ന ഉത്തേജനത്തിൽ നിന്നുണ്ടാകുന്നതായ ശക്തിയാണ്. അവരെ വളരെ സന്തോഷത്തോടെ വളരെ അത്ഭുതപരന്തരായിട്ട് അവർ തീരുന്നു.
That type of excitement there are pastors who can try and stir it up with emotions in a meeting also.
അങ്ങനെയുള്ള ഉത്തേജകങ്ങളെ പാസ്റ്റർമാർക്ക് മനുഷ്യരെ ഉണർത്തിച്ചിട്ട് മീറ്റിംഗുകൾ ചെയ്യുവാനായിട്ട് കഴിയും.
Just like the drug.
അത് ആ ഡ്രഗ് ചെയ്യുന്നത് പോലെ
ആ
ഡ്രഗിന്റേതായ ആ ശക്തി കുറഞ്ഞു വരുമ്പോൾ അവർ സാധാരണ ഗതിയിലാകുന്നു. ഈ മീറ്റിംഗിന്റേതായ ആ ശക്തി കുറഞ്ഞു വരുമ്പോൾ അവർ സാധാരണ ഗതിയിലേക്ക് വരുന്നു.
നോർമൽ മീൻസ് ദേ ഫൈറ്റ് വിത്ത് ഈച്ച് അദർ ആൻഡ് ദേ ലാസ്റ്റ് ജസ്റ്റ് ലൈക്ക് ബിഫോർ.
സാധാരണ ഗതി എന്ന് പറയുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന ആ സാധാരണ രൂപത്തിലേക്ക് അവർ കടന്നു വരുന്നു. അതൊരു വഞ്ചനയാണ്.
The real power of godliness changes us permanently.
ദൈവത്തിന്റെ യഥാർത്ഥമായ ശക്തി നമ്മുടെ ജീവിതത്തെ മാറ്റുന്നു.
I know when God filled me with the Holy Spirit.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കപ്പെട്ടതായ സമയത്തെ പറ്റി ഞാൻ ഓർക്കുന്നു.
One of the things, and since then, continuous fullness of the Spirit has brought some changes in my life.
അതേ ആ നിമിഷം മുതൽ തുടർമാനമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ വരുത്തിക്കൊണ്ടിരുന്നു.
Made my home life.
എന്റെ കുടുംബജീവിതം അത് സമാധാനത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നു.
മൈ ഹാർട്ട് ഫുൾ ഓഫ് ജോയ് സെവൻ ഡേയ്സ് എ വീക്ക്.
എന്റെ ഹൃദയത്തില് ആഴ്ചയുടെ ഏഴ് ദിവസവും സന്തോഷത്താൽ ആത്മാവ് നിറച്ചു.
ഈ കൺട്രോൾ ഓവർ മൈ ടങ്
എന്റെ നാവിനെ സൂക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അടയാളങ്ങൾ അതാണ്.
പവർ
ശക്തി
മേക്ക് us Christ like.
ക്രിസ്തുതുല്യമായ അനുഭവത്തിലേക്ക് നമ്മെ കടത്തിവിടുന്നതായ ശക്തി.
I've never fallen on the floor in my life. I don't want to.
എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മുരുണ്ടു വീണില്ല. അങ്ങനെ വീഴുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല.
Sometimes in my room I fall down on my face to worship God. That is another thing.
എന്റെ മുറിയിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി അവന്റെ മുന്നിൽ ഞാൻ കമന്നു വീഴാറുണ്ട്. അത് വേറൊരു കാര്യം.
Like John and Peter and all fell down at the feet of Jesus.
പത്രോസും യോഹന്നാനും ഒക്കെ യേശു കർത്താവിന്റെ പാദത്തിൽ കമന്നു വീണതുപോലെ.
But otherwise, I know the power of God is something that is an inner thing.
അല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വരുന്നതായ ഒരു അനുഭവമാണ്.
Not only power to control my tongue.
എന്റെ നാവിനെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ശക്തി മാത്രമല്ല.
Power to free me from the love of money.
പണത്തോടുള്ള മോഹത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്നതായ ശക്തി.
Opening my eyes to see wonderful mysteries of the word of God.
ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആയ അത്ഭുതമേറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്റെ കണ്ണുകളെ തുറക്കുന്നത്.
Losing my tongue to preach the word of God powerfully.
ശക്തിയോടുകൂടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാനായിട്ട് എന്റെ നാവിനെ അഴിച്ചുവിടുന്നത്.
Lead people to a godly life.
മനുഷ്യരെ ദൈവികമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്നത്. ഞാൻ അതിനു മുൻപ് ഞാൻ അങ്ങനെയായിരുന്നില്ല.
Quiet type of man who always wanted to sit in the corner.
ലജ്ജാശീലനായി ഒതുങ്ങി ഒരു എല്ലായിടത്തും മൂലയിൽ ഇരിക്കുവാൻ കഴിയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ.
God picked me up and put me in front of people.
അവിടെ നിന്ന് ദൈവം എന്നെ പൊക്കിയെടുത്ത് മനുഷ്യരുടെ നടുവിൽ എഴുന്നേൽപ്പിച്ചു നിർത്തി.
God can do that for you.
ദൈവത്തിന് അത് നിങ്ങളിലും ചെയ്യുവാനായിട്ട് കഴിയും.
You seek the real power of godliness.
ദൈവത്തിന്റെ യഥാർത്ഥം ദൈവിക ശക്തിയുടെ യഥാർത്ഥമായ ശക്തി നിങ്ങൾ
അന്വേഷിക്കുന്നുണ്ട്.
ഇവിടെ പറയുന്നു വിശ്വാസം അനേകരെ വിശ്വാസം ത്യജിച്ചു പോകുമെന്ന് പറയുന്നു ഇവിടെ.
And then see this. There is going to be a lot of activity of Satan. Verse 9. Did you see that expression? Activity of Satan.
അവിടെ പറയുന്നത് ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നത് സാത്താന്റെ വ്യാപാര ശക്തി അധികമായിട്ട് വർദ്ധിച്ചു വരും.
ലോട്ട് ഓഫ് ആക്ടിവിറ്റി ഓഫ് സേറ്റൻ.
സാത്താന്റെ വ്യാപാര ശക്തി അധികമധികമായിട്ട് വരും.
ഇൻ വാട്ട് വേ?
എന്ത് വിധത്തിലാണ്? ഏത് വിധത്തിലാണ്?
പ്ലീസ് സീക്ക്
ഇവിടെ ശ്രദ്ധയോടെ നോക്കുക.
ഫാൾസ് പവർ
വ്യാജമായ സകല ശക്തിയോടും
ഫാൾസ് സയൻസ്
അടയാളങ്ങളോടും
ഫാൾസ് സയൻസ്
അത്ഭുതങ്ങളോടും
false
sign തെറ്റായ അടയാളങ്ങളോട് കൂടെ
and false wonders
തെറ്റായ അത്ഭുതങ്ങളോട് കൂടെ
ഇവിടെ
എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക.
അവർ
ശക്തി
സൈൻസ്
അടയാളങ്ങൾ
false wonders
തെറ്റായ അത്ഭുതങ്ങൾ
all are false
എല്ലാം തെറ്റായത്
false power
തെറ്റായ ശക്തി
false signs
തെറ്റായ അടയാളം
false wonders
തെറ്റായ അത്ഭുതങ്ങൾ
and with the deception of wickedness
അനീതിയുടെ സകല വഞ്ചനയും
ഡിസെപ്ഷൻ
വഞ്ചന.
വൈ?
എന്തുകൊണ്ട്?
And whom does he deceive?
അവൻ ആരെയാണ് വഞ്ചിക്കുന്നത്?
This is very important.
ഇത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ്.
I want to make sure that I don't fall into that category of people whom the devil can deceive.
ആ പിശാച വഞ്ചിക്കുന്നതായ വഞ്ചകര് വഞ്ചിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലേക്ക് ഞാൻ വീണുപോയില്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം.
You may say, well, the devil can't deceive me.
നിങ്ങളൊരു പക്ഷെ പറയുമായിരിക്കും പിശാചിനെ വഞ്ചിക്കുവാൻ കഴിയില്ല എന്ന്.
Now, tell me something.
നിങ്ങൾ ചില കാര്യങ്ങൾ എന്നോട് പറയുക.
If a businessman is very sharp and very clever.
ഒരു ബിസിനസ്സുകാരൻ വളരെ കൂർമ്മബുദ്ധിയുള്ളവനും ബുദ്ധിമാനുമാണെന്ന് കരുതുക.
Someone who is 10 times sharper and cleverer than him can fool him, right?
അവനേക്കാളും 10 ഇരട്ടി ബുദ്ധിമാനായ ഒരുവനെ അവനെ കൗളിപ്പിക്കാൻ കഴിയും.
Isn't that right?
അത് ശരിയാണോ?
Yeah, sure.
തീർച്ചയായും.
That is how a lot of clever people see other people in the world.
അങ്ങനെയാണ് ബുദ്ധിമാന്മാരായ അനേകരെ തങ്ങളെക്കാളും ബുദ്ധി കുറഞ്ഞവരെ കൗളിപ്പിക്കുന്നത്.
Do you know whether the devil is cleverer than you or less clever than you? What do you think?
പിശാചു നിങ്ങളെക്കാളും മിടുക്കനാണോ അതോ നിങ്ങളെക്കാളും മിടുക്ക് കുറഞ്ഞവനാണോ?
In Ezekiel 38, God himself says, you are cleverer than even Daniel.
എസെക്കിയേൽ 28-ാം അധ്യായത്തിലെ ദൈവം പറയുന്നു, നീ ദാനിയേലിനേക്കാളും ബുദ്ധിമാനാണെന്ന്.
Devil is very clever.
പിശാച് വളരെ മിടുക്കുള്ളവനാണ്, ബുദ്ധിയുള്ളവനാണ്.
He has got more intelligence than any of us.
നമ്മെ എല്ലാവരെക്കാളും കൂടുതൽ ബുദ്ധിയുള്ളവനാണ് അവൻ.
God made him like.
ദൈവം അങ്ങനെയാണ് അവനെ ഉണ്ടാക്കിയിരിക്കുന്നത്.
And I believe that if God doesn't help me, the devil can steal me.
ഞാൻ വിശ്വസിക്കുന്നു, ദൈവം എന്നെ സഹായിച്ചില്ല എങ്കിൽ തീർച്ചയായും പിശാച് എന്നെ വഞ്ചിക്കുവാൻ ഇടയായിത്തീരും.
ബിക്കോസ് ഐ റെക്കഗ്നൈസ് ദാറ്റ്,
ഞാനത് ഏറ്റു പറയുന്നത് കൊണ്ട്
ഐ ക്ലിംഗ് ടു ഗോഡ്.
ഞാൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നു.
ലോർഡ്, ഐ എം നോ മാച്ച് ഫോർ ഹിം, ഹീസ് ടു ക്ലെവർ ഫോർ മീ.
ഞാൻ ദൈവത്തോട്, ദൈവമേ ഞാൻ അവനുമായി എതിരിടുവാൻ ഒരു ശക്തിയുള്ളവനല്ല.
ഐ ക്ലിംഗ് ക്ലോസ് ടു യു, ഹി കൻ.
ഞാൻ നിന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അവൻ എന്നെ ഒരിക്കലും വഞ്ചിക്കുവാൻ കഴിയില്ല.
Don't cling close to you and I say, yeah, I can handle the devil on my own.
ഞാൻ അവനോ, ഞാൻ ദൈവത്തോട് പറ്റിച്ചേരാതെ എനിക്ക് തന്നെ പിശാചിനെ നേരിടാമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ,
he will fool me completely.
അവൻ എന്നെ പൂർണ്ണമായിട്ടും ഭോഷനായിട്ട് മാറ്റും.
And he will fool me so thoroughly that I will think I'm not fooled.
അവൻ പൂർണ്ണമായും എന്നെ വഞ്ചിക്കും, ഞാൻ ആ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള സത്യം മനസ്സിലാക്കാതെ.
That's how a lot of Christians are today.
ഇന്ന് അനേക ക്രിസ്ത്യാനികളും ആ അനുഭവത്തിലാണ്.
What they think is the power of the Holy Spirit is not the power of the Holy Spirit at all.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന് അവർ കരുതുന്നത് യഥാർത്ഥമായും ആത്മാവിന്റെ ശക്തിയല്ല.
It's just psychological emotional power.
ഒരു മാനസികമായ വികാര പ്രകടനത്തിന്റെ ശക്തിയാണത്.
The devil has fooled them.
വിശ്വാസവരെ വഞ്ചിച്ചു.
They are absolutely convinced that it is the Holy Spirit's power.
അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന് അവരെ പൂർണ്ണമായും ഉറപ്പാക്കിയിരിക്കുന്നു.
Somebody wants to cheat you with a counterfeit 100 riyal note.
വ്യാജമായ ഒരു 100 രൂപ നോട്ട് കൊണ്ട് നിങ്ങളെ കൗളിപ്പിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ,
he must convince you that it is a real one. Then only he has cheated you.
അവൻ നിങ്ങളെ അത് യഥാർത്ഥമായതാണ് ഉറപ്പാക്കി തരൂ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ വഞ്ചിക്കുന്നുള്ളൂ.
He give you a bundle of 100 riyal notes and if he can really convince you and you go away very happy, then he has really cheated you.
100 രൂപ നോട്ടിന്റെ ഒരു വ്യാജമായ കെട്ട് നിന്റെ കയ്യിൽ തന്നിട്ട് നിന്നെ അത് യഥാർത്ഥ രൂപയാണെന്ന് അവൻ ഉറപ്പാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ശരിക്കും അവൻ
മനസ്സിലാക്കിയിരിക്കുന്നു.
നിങ്ങൾ ഒരു ധനികനാണെന്ന് ചിന്തിക്കുവാൻ അവൻ ഇടയാക്കി തീർക്കുന്നു. കാരണം 100 രൂപ നോട്ടിന്റെ ഒരു കെട്ട് നിങ്ങളുടെ
കയ്യിലിരിക്കുന്നു.
അവയിലുള്ളതെല്ലാം വ്യാജമായ നോട്ടുകളാണ്.
പേപ്പർ
നിങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന കടലാസ് മാത്രമാണ്. അവൻ നിങ്ങളെ, നീ ഒരു മില്യണയർ ആണെന്ന് ചിന്തിക്കുവാനായിട്ട് അവൻ ഇടയാക്കി
തീർക്കും.
അതാണ് വഞ്ചന എന്ന് പറയുന്നത്.
That's how the devil deceives Christians too.
അങ്ങനെയാണ് പിശാച് ക്രിസ്ത്യാനികളെ വഞ്ചിക്കുന്നത്.
Give them some experiences.
Give him ചില അനുഭവങ്ങൾ അവർ കൊടുക്കുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, നീ ഇപ്പോൾ സമ്പന്നനായിരിക്കുന്നു, നിനക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചിരിക്കുന്നു. അവരെ പൂർണ്ണമായും വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു.
Because he's too clever for them.
അതിന് അവർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ മിടുക്കനായ വ്യക്തിയാണ്.
What's the solution?
എന്താണ് ഇതിന് പരിഹാരമാർഗം?
Let me read here, verse 10.
10-ാമത്തെ വാക്യത്തിൽ ഞാൻ ഇത് വായിക്കട്ടെ.
It talks about those who don't receive the love of the truth so as to be saved.
അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ.
What do they not love?
അവരെന്താണ് സ്നേഹിക്കാതിരുന്നത്?
They did not love the truth.
അവർ സത്യത്തെ സ്നേഹിച്ചില്ല.
God spoke to them something in the meeting.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് മീറ്റിംഗുകളിൽ ചിലത് സംസാരിച്ചപ്പോൾ,
show them the truth of their spiritual condition.
അവരുടെ ആത്മീയ അവസ്ഥയുടെ യാഥാർത്ഥ്യം അവരെ അവർ പറഞ്ഞില്ല, കർത്താവേ അത് ശരിയാണ് എന്ന്.
God showed them you are bitterness against someone.
ദൈവം അവനെ അവനെ കാണിച്ചു കൊടുത്തു, നിനക്ക് ചിലരോട് പകയുണ്ട്.
God says, you love money too much.
നീ കൂടുതലായിട്ട് പണത്തെ സ്നേഹിക്കുന്നു.
Your work and your business have become your God.
നിന്റെ പണവും നിന്റെ ബിസിനസ്സും നിന്റെ ദൈവമായി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് ദൈവം യഥാർത്ഥമായി നിന്റെ ദൈവമായിരുന്നു. ഇപ്പോൾ നിന്റെ ജോലിയും നിന്റെ ബിസിനസ്സും നിന്റെ ദൈവമായി മാറിയിരിക്കുന്നു. അത് അംഗീകരിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? ആ നിങ്ങൾ പറയുന്നില്ല, ഒരിക്കലുമല്ല, ഞാൻ ശരിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ സത്യത്തെ സ്നേഹിക്കുന്നില്ല.
Like a doctor who has taken a x-ray.
നമ്മുടെ ഒരു എക്സ്റേ എടുക്കുന്ന ഡോക്ടറെ പോലെയാണ്.
Maybe something better, an MRI scan.
ഒരു MRI സ്കാൻ എടുക്കുന്നത് പോലെയാണ്.
This is a cancer you got here.
ആ അതെടുത്തിട്ട് അത് പറയുന്നു, നോക്കൂ ഇവിടെ ഒരു ക്യാൻസർ ഉണ്ട്. ആ നാം പറയുന്നു, ഞാനൊന്നും വിശ്വസിക്കുന്നില്ല, അത് നീ വലിച്ചെറിഞ്ഞു കളയുക.
ദൈവത്തിന്റെ
പരിശുദ്ധാത്മാവിന്റെ നിശ്ചയപ്പെടുത്തലിനേക്കാൾ അധികമായിട്ട് മനുഷ്യൻ ഒരു MRI സ്കാനെ വിശ്വസിക്കുന്നു.
ഓൾ ഓഫ് യു, ഇഫ് എ ഡോക്ടർ ഷോസ് യു ആൻ MRI സ്കാൻ, യു വിൽ ബിലീവ് ഇറ്റ് 100%.
നിങ്ങളെല്ലാവരും ഒരു ഡോക്ടർ നിങ്ങളെ ഒരു MRI സ്കാൻ കാണിച്ചു തരികയാണെങ്കിൽ അത് 100% നിങ്ങൾ
വിശ്വസിക്കും.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു യോഗത്തിൽ നിങ്ങളെ അത് ബോധ്യപ്പെടുത്തി തരുമ്പോൾ അത് സമ്മതിക്കാൻ നാം തയ്യാറല്ല. യേശു കർത്താവ് ധനികനായ ആ ഭരണാധികാരിയോട് പറഞ്ഞു, നീ പണത്തെ സ്നേഹിക്കുന്നു. അവനത് സ്വീകരിച്ചില്ല.
And the Holy Spirit can speak something straight to you and you may not accept it.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് നേരിട്ട് ചില കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എന്നാൽ അത് സ്വീകരിക്കാതിരിക്കാം.
You don't love the truth.
അതിന്റെ അർത്ഥം നിങ്ങൾ ആ സത്യത്തെ സ്നേഹിക്കുന്നില്ല.
God shows you something in his word and you don't do it.
ദൈവത്തിന്റെ വചനത്തിൽ ദൈവം ചില കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു, നിങ്ങൾ എന്നാൽ അത് ചെയ്യുന്നില്ല.
See, I came out of the Jacobite Orthodox Church 40 years ago.
40 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഓർത്തഡോക്സ് യാക്കോബ സഭയിൽ നിന്ന് പുറത്തു വന്നു.
I didn't come out first. I was born again.
ഞാൻ ആദ്യമേ പുറത്തു വരികയല്ല ചെയ്തത്, ഞാൻ ആദ്യമേ വീണ്ടും ജനിക്കുകയാണ് ചെയ്തത്.
Jesus came into my heart when I was 19 years old and I was born again.
ഞാൻ 19 വയസ്സായപ്പോൾ യേശു കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു, ഞാൻ വീണ്ടും ജനിച്ചു.
I didn't know this book.
എനിക്ക് ഈ പുസ്തകം അറിയില്ലായിരുന്നു.
I started reading it.
ഞാൻ ഈ പുസ്തകം വായിക്കുവാനായിട്ട് തുടങ്ങി.
I said, Lord, whatever you show me in this book, I will do it. I don't care who disagrees.
ഞാൻ പറഞ്ഞു, കർത്താവേ നീ ഇതിൽ നിന്ന് എന്തെന്നെ കാണിച്ചു തരുന്നു അത് ഞാൻ ചെയ്യും, ആരെല്ലാം അതിനെ എതിർക്കുന്നു എന്ന് ഞാൻ നോക്കുന്നില്ല.
One of the first things God brought me here was that I must be baptized in water.
ദൈവം ആദ്യമായിട്ട് എന്നെ അവിടെ കാണിച്ചു തന്ന ഒരു കാര്യം നീ ജലത്തിൽ സ്നാനപ്പെടണമെന്നുള്ളതാണ്. ഞാൻ എന്നാൽ അത് ചെയ്തില്ല.
Because I was afraid of what my priest would say and what my relatives would say and what the opinions of people.
മറ്റുള്ള മനുഷ്യരുടെ അഭിപ്രായം എന്തായിരിക്കും, എന്റെ പുരോഹിതൻ എന്ത് പറയും, എന്റെ ബന്ധുക്കൾ എന്ത് പറയും എന്നുള്ളതായിരുന്നു എന്റെ ഭാരം.
One and a half years after I was born again, God showed me, but I did not obey.
ഞാൻ വീണ്ടും ജനിച്ചു കഴിഞ്ഞ 1.5 വർഷമായിട്ടും ദൈവമെന്നെ കാണിച്ചു തന്നിട്ടും ഞാൻ ഇത് അനുസരിച്ചില്ല.
I did not love the truth.
ഞാൻ സത്യത്തെ സ്നേഹിച്ചില്ല.
The truth was there.
സത്യം അവിടെ ഉണ്ടായിരുന്നു.
I didn't love it.
ഞാൻ അതിനെ സ്നേഹിച്ചില്ല.
Nice to kneel down to pray.
ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് മുട്ടുമടക്കുമ്പോൾ
God would say, you're not listening to me, why should I listen to you?
ദൈവം എന്നോട് പറഞ്ഞു, നീ എന്നെ കേൾക്കുന്നില്ല, ഞാൻ പിന്നെ എന്തുകൊണ്ട് നിന്നെ കേൾക്കണം.
It was like that for 1.5 years after I was born again, there was zero growth in my life.
എന്റെ ജീവിതത്തിൽ ഞാൻ വീണ്ടും ജനിച്ചതിനു ശേഷമുള്ള 1.5 വർഷക്കാലം ആ ഒരു വളർച്ചയും ഇല്ലാതെ ഞാൻ അങ്ങനെ കടന്നുപോയതായ കാലഘട്ടമായിരുന്നു. ആ ഒരു നേഴ്സറി ക്ലാസ്സിൽ കൂടുതലായിട്ട് ഒരൊന്നര വർഷം കൂടെ ഇരിക്കുന്നത് പോലെയാണത്. ചിലര് നേഴ്സറി ക്ലാസ്സിൽ 10 വർഷം ഇരിക്കാറുണ്ട്.
Finally, I came to the Lord and I said, Lord, I don't care what the consequences are, I'm going to obey you.
അവസാനം ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ ഇതിന്റെ പരിമിത ഫലങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നത് ഞാൻ തന്നെ അനുസരിക്കുവാൻ പോകുന്നു.
ഞാൻ
വ്യക്തമായിട്ട് ഓർക്കുന്നു, 1961 ജനുവരി മാസത്തിലേക്ക് സ്ഥാനപ്പെടുവാനായിട്ട് ഇറങ്ങിപ്പോയി. എന്റെ ജീവിതം മാറ്റപ്പെട്ടു. ആ വെള്ളം കൊണ്ടല്ല എന്റെ ജീവിതം മാറിയത്, ദൈവത്തോടുള്ള അനുസരണത്തില്. ഞാൻ ആ ദൈവത്തെ അനുസരിച്ചപ്പോൾ ദൈവമെന്നെ അടുത്ത പടി കാണിച്ചു തന്നു. അപ്പോൾ അതിന്റെ അടുത്ത പടി കാണിച്ചു തന്നു.
There is a Chinese proverb that says,
ഒരു ചൈനീസ് പഴഞ്ചൊല്ലുണ്ട്, അതിങ്ങനെ പറയുന്നു,
The journey of 1000 miles begins with one step.
ആ 1000 മൈലുകളുടെ ഒരു യാത്ര ആരംഭിക്കുന്നത് ഒരു ചവിട്ടുപടിയിലൂടെയാണ്. അതിനുശേഷം അടുത്ത പടി.
So that's how the Christian life is.
അങ്ങനെയാണ് ക്രിസ്തീയ ജീവിതവും.
The devil deceives us because we don't love the truth.
പിശാച് നമ്മളെ വഞ്ചിക്കുന്നു കാരണം നാം സത്യത്തെ സ്നേഹിക്കുന്നില്ല.
Maybe God will show you something else in the scriptures.
ദൈവവചനത്തിൽ വേറെ ചില കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നു എന്ന് കരുതുക.
Some of us feel that the church I was born in must be the church I died in.
നമ്മൾ ചിലർ ചിന്തിക്കുന്നു ഞാൻ ജനിച്ചതായ ആ സഭയിൽ തന്നെ ഞാൻ മരിക്കുകയും വേണം. ഞാൻ അത് വിശ്വസിക്കുന്നില്ല. ഞാൻ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ ചിലർ തെറ്റാണെങ്കിൽ അതിൽ നിന്ന് മാറി ദൈവത്തെ അനുസരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു ദിവസം ദൈവത്തിന് മുൻപിൽ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ അവിടെ ആ ന്യായാസനത്തിൽ ഇരിക്കുന്നത് എന്റെ ബന്ധുക്കളോ എന്റെ പുരോഹിതനായിരിക്കില്ല, അവിടെ യേശു കർത്താവായിരിക്കും. യേശു കർത്താവ് എന്നോട്
ചോദിക്കും
ആ കാര്യത്തിൽ നീ എന്തുകൊണ്ട് എന്നെ അനുസരിച്ചില്ല. എനിക്ക് ഉത്തരം പറയാനായിട്ട് കഴിയത്തില്ല. എന്റെ പിതാവിനെ ഞാൻ ഭയപ്പെട്ടു, എന്റെ ബന്ധുക്കളെ ഞാൻ ഭയപ്പെട്ടു. ഞാൻ ആ നിൽക്കുന്ന സഭയിൽ തന്നെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു.
അതിനുശേഷം
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തെ പറ്റി ദൈവം എന്നെ കാണിച്ചു തന്നു. പെന്തക്കോസ്റ്റ് സഭകളിൽ കാണുന്നതായ അനുഭവങ്ങളല്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പെന്തക്കോസ്റ്റ് സഭയിൽ ചേർന്നിട്ടില്ല.
I said, Lord, what Peter, James, and John got on the day of Pentecost, that power to change him, I want that in my life.
ദൈവമേ, പെന്തക്കോസ്തുവിൽ പത്രോസിനും യോഹന്നാനും ഒക്കെ ലഭിച്ചതായ ശക്തി, അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചതായ ശക്തി അതെനിക്ക്
വേണം.
ദൈവമേ, ഞാൻ ലജ്ജാശീലനായ ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ്. എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ സാക്ഷി നിൽക്കുവാനായിട്ട് എനിക്ക് ഭയമുണ്ട്. പാപത്തെ ജയിക്കുവാനുള്ളതായ ശക്തി എന്റെ
ജീവിതത്തിൽ
തീയുടെയും ശക്തിയുടേതുമായ ഒരു അഭിഷേകം എനിക്ക് ആവശ്യമാണ്. ദൈവം എനിക്ക് തന്നു.
God can give you.
ദൈവത്തിന് നിങ്ങൾക്ക് തരുവാനായിട്ട് കഴിയും.
You don't ask, you don't get.
നിങ്ങൾ ചോദിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല.
You read that in the scripture. Love the truth.